ഇത് SBS റേഡിയോ മലയാളം.
സിഡ്നിയിൽ മലയാളികൾ നടത്തുന്ന ഒരു പ്രോപ്പർട്ടി സ്ഥാപനം അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലേക്ക് പോയതാണ് ഏറെ ചർച്ചയായത്. നൂറുകണക്കിന് മലയാളികൾ നടത്തിയ മില്യൺ കണക്കിന് ഡോളർ നിക്ഷേപത്തിന്റെ ഭാവിയെക്കുറിച്ചാണ് ഇതോടെ ആശങ്ക ഉയർന്നിരിക്കുന്നത്. ഈ കമ്പനി അടച്ചുപൂട്ടലിന്റെ വക്കീലാണെന്നും കമ്പനിയെ പാപ്പരാക്കി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട ഉടമകൾ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചു എന്നുമായിരുന്നു റിപ്പോർട്ടുകൾ. ഈ വിഷയത്തിൽ ഇതുവരെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ വിഷയത്തിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നപ്പോൾ തന്നെ ഒരുപാട് ശ്രോതാക്കൾ ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യാത്തതെന്നും എന്താണ് SBS മലയാളത്തിന് ഇതേക്കുറിച്ച് ലഭിച്ചിട്ടുള്ള വിവരങ്ങളെന്നും ചോദിച്ചാണ് ഈ ശ്രോതാക്കളെല്ലാം ഞങ്ങളെ ബന്ധപ്പെട്ടത്. എന്നാൽ വിഷയത്തിന്റെ എല്ലാ വശങ്ങളും അറിയുകയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുമായും സംസാരിക്കുകയും ചെയ്ത ശേഷമേ വാർത്ത നൽകൂ എന്ന എഡിറ്റോറിയൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെയും ഒരു റിപ്പോർട്ടും നൽകാത്തത്. ഇപ്പോൾ വിവിധ വശങ്ങൾ പരിശോധിച്ച ശേഷം SBS മലയാളത്തിന് ലഭ്യമായ വിവരങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. മൂന്ന് മലയാളികൾ ഡയറക്ടർമാരായി രൂപീകരിച്ചിരിക്കുന്ന 5-സ്റ്റാർ പ്രോപ്പർട്ടീസ് എന്ന സിഡ്നി ആസ്ഥാനമായ കമ്പനിയാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലേക്ക് പോയിരിക്കുന്നത്. ഭാവിയിൽ വികസനമുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒട്ടേറെ പേർ ചേർന്ന് വലിയ അളവിൽ വസ്തു വാങ്ങുക, അത് എല്ലാവരുമായി വീതിച്ചെടുക്കുക എന്നതായിരുന്നു കമ്പനിയുടെ പ്രവർത്തന രീതി. വിവിധ ആളുകളിൽ നിന്ന് പണം സമാഹരിച്ച് അവരെ കമ്പനിയുടെ ഓഹരി ഉടമകളാക്കിയാണ് സ്ഥലം വാങ്ങാനുള്ള പണം കമ്പനി കണ്ടെത്തിയത്. ഓരോരുത്തരും നൽകുന്ന ഓഹരിക്ക് അനുസൃതമായി അവർക്ക് ഭൂമിയിൽ അവകാശം നൽകും. സിനായി, സിയോൺ ഡ്രീംസ്, ഷാരോൺ ഡ്രീംസ് എന്നീ പേരുകളിൽ മൂന്ന് പ്രൊജക്ടുകളാണ് ഇതുവരെ ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സിനായി പ്രൊജക്ടിനായി 100 ഏക്കർ ഭൂമി കമ്പനി വാങ്ങിക്കഴിഞ്ഞു. മറ്റു പദ്ധതികളുടെ ഭൂമി ഇതുവരെയും വാങ്ങിയിട്ടില്ല. ഇതിനിടയിലാണ് 5-സ്റ്റാർ പ്രോപ്പർട്ടീസ് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലേക്ക് പോയത്. കമ്പനിയുടെ ഇപ്പോഴത്തെ സ്ഥിതി വിവരിക്കുന്നതിനും തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് തീരുമാനിക്കുന്നതിനുമായി അഡ്മിനിസ്ട്രേറ്റർമാർ എല്ലാ ഓഹരി ഉടമകളുടെയും ഒരു യോഗം കഴിഞ്ഞയാഴ്ച വിളിച്ചിരുന്നു. അന്നത്തെ യോഗത്തിൽ അഡ്മിനിസ്ട്രേറ്റർമാർ അറിയിച്ചത്, 5-സ്റ്റാർ പ്രോപ്പർട്ടീസിനെതിരെ ആരോ ഒരാൾ പരാതി നൽകിയ സാഹചര്യത്തിൽ ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ അഥവാ ആസിക് കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു എന്നാണ്. ഈ സാഹചര്യത്തിലാണ് കമ്പനിയുടെ ഡയറക്ടർമാർ സ്വമേധയാ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിന് കീഴിലേക്ക് പോയത്. ഓഹരി ഉടമകളും അഡ്മിനിസ്ട്രേറ്റർമാരുമായി തുടർ ചർച്ചകൾ നടത്തി തീരുമാനങ്ങളെടുക്കാനായി ഓഹരി ഉടമകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു 5-അംഗ സമിതി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ആസിക്കുമായും അഡ്മിനിസ്ട്രേറ്റർമാരുമായും നേരിട്ട് ബന്ധപ്പെടുകയാണ് SBS മലയാളം പിന്നീട് ചെയ്തത്. SBS മലയാളം പ്രൊഡ്യൂസർ സൽവി മനീഷാണ് അഡ്മിനിസ്ട്രേറ്റർമാരുടെ പ്രതിനിധിയുമായി ഫോണിലും ഇമെയിൽ മുഖേനയും സംസാരിച്ചത്. അതിന്റെ വിശദാംശങ്ങൾ സൽവി തന്നെ പങ്കുവയ്ക്കും. സൽവി, അഡ്മിനിസ്ട്രേറ്റർമാരുമായി 5-സ്റ്റാർ പ്രോപ്പർട്ടീസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എന്താണ് അവർ നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ, ഇപ്പോഴത്തെ കമ്പനിയുടെ അവസ്ഥ എന്താണെന്നാണ് അവർ പറയുന്നത്?
ദിജു, 5-സ്റ്റാർ പ്രോപ്പർട്ടീസിന്റെ നിയന്ത്രണം ഹോൾ ചാഡ്വിക് എന്ന അഡ്മിനിസ്ട്രേറ്റർമാരാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ അറിയാനായി ഞാൻ ഹോൾ ചാഡ്വിക്കിന്റെ പ്രതിനിധി ഡ്യൂക്ക് വോൾഫ്ഗ്രാമുമായി ഫോണിലൂടെയും ഇമെയിലൂടെയും ബന്ധപ്പെട്ടിരുന്നു. December 7 5-സ്റ്റാർ പ്രോപ്പർട്ടീസിന്റെ നിയന്ത്രണം അഡ്മിനിസ്ട്രേറ്റർ ഏറ്റെടുത്തതെന്നാണ് ഡ്യൂക്ക് എന്നോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പ്രകാരം 5-സ്റ്റാർ പ്രോപ്പർട്ടീസ് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിനാൽ ഇതിന്റെ ഡയറക്ടർമാർ തന്നെ സ്വമേധയാ സ്ഥാപനത്തിന്റെ നിയന്ത്രണം അഡ്മിനിസ്ട്രേറ്ററെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കമ്പനി അഡ്മിനിസ്ട്രേറ്റർമാരുടെ നിയന്ത്രണത്തിലാവുക എന്നാൽ ഇതിന്റെ യഥാർത്ഥ ഡയറക്ടർമാരുടെ മേൽനോട്ടത്തിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റർ കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ആസിക്കുമായി ചേർന്ന് ചർച്ചകൾ നടത്തിയാണ് കമ്പനിയുടെ കാര്യങ്ങൾ ഇവർ തീരുമാനിക്കുന്നത്. ഇത് ലിക്വിഡേഷൻ നടപടികളിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഇതേക്കുറിച്ച് അറിയിപ്പ് നടത്താനായി കമ്പനിയിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നവർ അഥവാ ഷെയർ ഹോൾഡേഴ്സുമായി December 19 അഡ്മിനിസ്ട്രേറ്റർ ഒരു യോഗം വിളിച്ചുകൂട്ടിയിരുന്നു. ഇനി 4 ആഴ്ചകൾക്ക് ശേഷമായിരിക്കും അടുത്ത യോഗം വിളിച്ചുകൂട്ടുന്നതെന്ന് ഡ്യൂക്ക് പറഞ്ഞു. ഇതായിരിക്കും ഏറ്റവും നിർണായകമായ യോഗമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതായത് കമ്പനി ലിക്വിഡേഷനിലേക്ക് പോകണോ, കമ്പനിയുടെ പ്രവർത്തനം മുൻപോട്ട് എങ്ങനെയായിരിക്കും എന്ന കാര്യങ്ങൾ അന്നാകും തീരുമാനിക്കുക. അന്നേ ദിവസം കമ്പനിയുടെ ഭാവി ഷെയർ ഹോൾഡേഴ്സിന് വോട്ട് ചെയ്ത് തീരുമാനിക്കാനുള്ള അവസരമുണ്ടാകുമെന്നും ഡ്യൂക്ക് പറഞ്ഞു. ദിജു,
സൽവി, ഇതിപ്പോൾ സാധാരണ ഒരു അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകുക, അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ കമ്പനി പാപ്പരാവ് ലിക്വിഡേഷനിലേക്ക് പോകുക എന്നാണ് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലുണ്ടാകുന്നത്. അങ്ങനെയുള്ള ആശങ്കകളാണ് ഇപ്പോൾ പലരും പല ഷെയർ ഹോൾഡേഴ്സുമായി സംസാരിച്ചപ്പോൾ അവരും മുന്നോട്ട് വെച്ചതുമെല്ലാം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ്, ലിക്വിഡേഷൻ നടപടികളല്ല എന്നാണോ ഈ അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്?
ഡ്യൂക്ക് പറഞ്ഞത് പ്രകാരം കമ്പനി ലിക്വിഡേഷനിലേക്ക് അല്ല പോകുന്നത്. ഇത് പൂർണ്ണമായും വ്യത്യസ്തമാണ്. അതായത് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുക എന്നാൽ കമ്പനി പൂർണ്ണമായും പ്രവർത്തനരഹിതമാകും. അതിന് ശേഷം കമ്പനിയുടെ സ്വത്തുവകകളെല്ലാം തന്നെ വിറ്റഴിക്കുകയും മറ്റ് കടബാധ്യതകളെല്ലാം തീർക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ചെയ്യുന്നത് കമ്പനിയുടെ യഥാർത്ഥ ഡയറക്ടർമാരുടെ മേൽനോട്ടത്തിൽ അവരുടെ മേൽനോട്ടത്തിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റർ കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കുകയും അതുപോലെ പുതിയ നിക്ഷേപകരെ കണ്ടെത്തി കമ്പനിയുടെ സാമ്പത്തിക ബാധ്യത ഇല്ലാതാക്കി ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത്.
ഓക്കെ, ഇതിൽ പലരോട് സംസാരിച്ചപ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് പണം മുടക്കിയിരിക്കുന്നവർക്ക്, നിക്ഷേപം നടത്തിയിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ സ്ഥലം വാങ്ങാനായി പണം മുടക്കിയിരിക്കുന്നവർക്ക്, അവരാണല്ലോ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അവർക്ക് ഈ പണം തിരികെ കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ പണം നഷ്ടമാകാതിരിക്കാനുള്ള സാധ്യത, അത് എത്രത്തോളം ഉണ്ട് എന്നൊരു ചോദ്യം അവരോട് ചോദിക്കുകയുണ്ടായോ? അതേക്കുറിച്ച് എന്തെങ്കിലും മറുപടി കിട്ടിയിട്ടുണ്ടോ?
ദിജു, ഇതേ ചോദ്യം തന്നെ ഞാൻ ഈ ഡ്യൂക്കുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം ചോദിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞ മറുപടി പ്രകാരം നിക്ഷേപകരുടെ പണം തിരിച്ചു കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പറയാറായിട്ടില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഇത് സംബന്ധിച്ച് അദ്ദേഹം ഇമെയിലിലൂടെയും വിവരങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ ഇമെയിൽ സന്ദേശം ഇങ്ങനെയാണ്: അറ്റ് ദിസ് സ്റ്റേജ് ഇറ്റ് ഈസ് ടു ഏർലി ആസ് ടു വെദർ ക്രെഡിറ്റേഴ്സ് വിൽ റിസീവ് ദർ ഫണ്ട്. വി വിൽ കീപ് ക്രെഡിറ്റേഴ്സ് അപ്ഡേറ്റഡ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ക്യാൻ കോൺടാക്ട് അവർ ഓഫീസ് ഓൺ 9263-2600 if they have any further questions എന്നാണ് അദ്ദേഹത്തിന്റെ ഇമെയിൽ സന്ദേശം പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അതായത് ഇപ്പോൾ അത് സുരക്ഷിതമാണോ എന്ന് പൂർണ്ണമായി ഇപ്പോഴും പറയാൻ കഴിയില്ല എന്നാണ് അഡ്മിനിസ്ട്രേറ്റർമാർ അറിയിച്ചിരിക്കുന്നത്.
അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ അത് പറയാറായിട്ടില്ല എന്നാണ്, ഇത് ടു ഏർലി ആണ്, ഇപ്പോഴും പറയാറായിട്ടില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത്.
നന്ദി സൽവി. ആസിക്കിന്റെ മാധ്യമ വിഭാഗവുമായും ഞങ്ങൾ ബന്ധപ്പെട്ടെങ്കിലും ഇതുവരെയും മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല. ക്രിസ്മസ് അവധിക്ക് ശേഷം മറുപടി ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടീസിന്റെ ഡയറക്ടർമാരുമായും ഞങ്ങൾ ബന്ധപ്പെട്ടു, പക്ഷേ മാധ്യമങ്ങളോട് ഇപ്പോൾ സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്നാണ് അവർ നൽകിയ മറുപടി. തുടർന്ന് ഇവിടെ നിക്ഷേപം നടത്തിയിരിക്കുന്ന നിരവധി പേരുമായും ഞങ്ങൾ സംസാരിച്ചു. കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റർമാർ അറിയിച്ചിട്ടുണ്ടെങ്കിലും തങ്ങൾ നിക്ഷേപിച്ച പണത്തിന് എന്ത് സംഭവിക്കും എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നാണ് പലരും SBS മലയാളത്തോട് പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തങ്ങൾക്ക് മറ്റെന്തു ചെയ്യാൻ കഴിയുമെന്ന കാര്യം വ്യക്തമല്ലെന്നും പണം നിക്ഷേപിച്ചവർ പറയുന്നു. തുടർകാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനായി തെരഞ്ഞെടുത്തിട്ടുള്ള അഞ്ചംഗ സമിതിയിലെ അംഗം രാജേഷ് നായരുമായും ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. നമസ്കാരം രാജേഷ്. ഇപ്പോൾ ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടീസിന്റെ അഡ്മിനിസ്ട്രേറ്റർമാരുമായി സംസാരിക്കാനായി ഷെയർ ഹോൾഡർമാർ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കമ്മിറ്റിയുടെ അംഗമാണല്ലോ രാജേഷ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ്, ഇതിൽ നിക്ഷേപം നടത്തിയ ഷെയർ ഹോൾഡർമാരുടെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ എന്താണ്, നിങ്ങൾ എന്താണ് കരുതുന്നത്?
ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആസിക് കമ്മിറ്റിയുമായി ഓൾറെഡി അതൊരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ ആ ഡിസ്കഷനിൽ നിന്നും ഈ പ്രോജക്ട്സ് ഒക്കെ ഇപ്പൊ അങ്ങനെ ഇനിയും നീണ്ടുപോകാൻ, അതായത് നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു തരത്തിലുള്ള പെർമിഷൻ ആസിക് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ എന്റെ അറിവ്. അതായത് ഇത്രയും കാലം അത് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് അതിന്റെ ഫുൾ ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ആസിക് അപ്രൂവ്ഡ് ആയിരുന്നില്ല എന്നൊരു ഇഷ്യൂ ആണ് ഉണ്ടായിരുന്നത്. അത് പിന്നെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസിക് ഇപ്പോ അഡ്മിനിസ്ട്രേറ്റേഴ്സിനോട് അതിന്റെ പ്രോപ്പർ ഡോക്യുമെന്റ്സും പ്രോസ്പെക്ട് ഒക്കെ ഉണ്ടാക്കി അവർക്ക് സബ്മിറ്റ് ചെയ്ത്, ആസിക്കിനെടുക്കുന്ന സബ്മിറ്റ് ചെയ്ത് അവരുടെ അപ്രൂവൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഡയറക്ഷൻ ആണ് ഇപ്പോ ആസിക് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് കൊടുത്തിരിക്കുന്നത്. അത് പ്രകാരമുള്ള വർക്ക് അവർ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു.
തീർച്ചയായും. പക്ഷേ ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിന്റെ, ഇതിന്റെ ഒരു പ്രൊജക്ടിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയാവുന്നത്, ഈ ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടീസ് എന്നുള്ള ഗ്രൂപ്പ് കൃത്യമായി അവർക്ക് ഫിനാൻഷ്യൽ ഡീലിംഗ്സ് നടത്താനുള്ള ലൈസൻസ് ഇല്ലായിരുന്നു, അതില്ലാതെയാണ് നടത്തിയത്. അതുപോലെ തന്നെ എന്താണ് ഈ പദ്ധതി, ഇവരുടെ ഈ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയുടെ കൃത്യമായ പ്രോസ്പെക്ട് എന്താണെന്ന കാര്യം ആസിക്കിന് കൊടുത്ത് അതിന്റെ അനുമതി വാങ്ങിയിട്ടില്ലായിരുന്നു. ഈ രണ്ട് വിഷയങ്ങൾ അവരുടെ ഭാഗത്തുള്ള തെറ്റായിട്ട് അഡ്മിനിസ്ട്രേറ്റർമാർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ആസിക്കുമായി സംസാരിച്ചതിന് ശേഷം. അപ്പൊ അതെങ്ങനെ പരിഹരിക്കാമെന്ന്, അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ, പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നിങ്ങൾക്കുണ്ടോ?
ഇപ്പോ കഴിഞ്ഞ ഷെയർ ഹോൾഡേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും ആയിട്ടുള്ള മീറ്റിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഷെയർ ഹോൾഡേഴ്സ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും ആയിട്ടുള്ള ഡിസ്കഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയത് ആസിക് കംപ്ലീറ്റ് ആയിട്ട് ഈ പ്രൊജക്ടിനെ നിർത്താൻ ഉള്ള ഒരു ഉദ്ദേശവും ആസിക്കിന് ഇല്ല എന്നും, കഴിയുന്നതും ഇതുപോലെ അല്ല ആൾക്കാരെ, അതായത് പ്രൊജക്ടിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയാണ് ആസിക്കിനുള്ളത്. ഇൻ കേ അവർ കംപ്ലയൻറ്റ് ആവുകയാണെങ്കിൽ, കംപ്ലയൻസ് അല്ലാത്ത, അതായത് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഫ്രോഡ് കാണിച്ചിട്ടുള്ള ആൾക്കാരെ ഉറപ്പായിട്ടും ആസിക് അവര് പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഇവര് ഈ സിനായി അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടീസ് ഫൈനാൻഷ്യൽ ഫ്രോഡായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അവരുടെ ഭാഗത്തു നിന്ന് ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നിരിക്കുന്ന വെച്ചാൽ അവർക്ക് അറിയാതെ അവരുടെ ലോയേഴ്സ് അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള പിന്നെ ഈ അഡ്വൈസ് കൊടുത്തിട്ടില്ല എന്നുള്ളതോ അല്ല ഒരു ഓവർലുക്ക് ചെയ്തു പോയി എന്നുള്ളതോ കൊണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു വിട്ടുവീഴ്ച വന്നത് ഇങ്ങനെ ചെയ്യണം എന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇത് രണ്ടും സംഭവിക്കാതിരുന്നത് എന്നാണ് നമുക്ക് അന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ആ ഇൻഫർമേഷനും കൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആസിക്കിനെ പോയി കണ്ടതും ആസിക് അവരോട് എന്നാ പിന്നെ ഇനി എത്രയും വേഗം അതിന്റെ പ്രോസ്പെക്ട് ഉണ്ടാക്കാനും പിന്നെ അതായത് അതിന്റെ ഒരു ബിസിനസ് കേസ് മാതിരി അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്തുകൊണ്ട് എന്താണ് പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒരു പ്രൊഫഷണൽ കമ്പനിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിക്കാനും പിന്നെ അത് കഴിഞ്ഞ് ഈ ഫിനാൻഷ്യൽ സർവീസിന്റെ ലൈസൻസ് പിന്നെ ഒന്നുകിൽ അവര് ഈ പറയുന്ന ഡയറക്ടേഴ്സ് അത് എടുക്കണം അല്ലെങ്കിൽ അത് അതിന് പറ്റുന്ന ആൾക്കാരെ അവര് അതിന് എന്താണ് എംപ്ലോയ് ചെയ്യോ അങ്ങനെ ചെയ്തിട്ട് ആ രണ്ട് ഇഷ്യൂസും ഇവര് റിസോൾവ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആസിക്കിന്റെ നിർദ്ദേശം എന്നാണ് ഇത്രയും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ പിന്നെ മൂന്നാം തീയതി ഈ ജാനുവരി 3-നോ 4-നോ ഉള്ള മീറ്റിംഗിൽ വെച്ചിട്ട് നമുക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് തരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ.
തീർച്ചയായും. എന്തായാലും നമ്മുടെ പ്രതിനിധി സൽവി മനീഷ് ഈ അഡ്മിനിസ്ട്രേറ്റീവിടെ സംസാരിച്ചിരുന്നു, അവരുമായി ഇമെയിലൂടെയും നേരിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ നമ്മൾ ചോദിച്ച ഒരു ചോദ്യം, ഈ നിക്ഷേപം നടത്തിയവർക്ക്, ഷെയർ എടുത്തവർക്ക്, നിക്ഷേപം നടത്തിയവർക്ക് അവരുടെ പണത്തിന്റെ കാര്യത്തിൽ സുരക്ഷിതത്വം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ അവർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇപ്പോഴും പറയുന്നത് അത് പറയാനുള്ള സമയമായിട്ടില്ല, ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല എന്നാണ് അവരുടെ ഒരു ഇമെയിൽ വഴിയുള്ള രേഖാമൂലമുള്ള മറുപടി പോലും നമുക്ക് വന്നിരിക്കുന്നത്. അത്തരമൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ടോ?
അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രീതിയിൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ആസിക് ഈ പ്രൊജക്ട് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയോൺ പ്രൊജക്ട് സ്റ്റോപ്പ് സിനായി പ്രൊജക്ടിൽ ആ ഇഷ്യൂ ഇല്ല. കാരണം സിനായി പ്രൊജക്ട് ഓൾറെഡി സിനായി കമ്പനിയുടെ പേരിൽ ഉള്ള ലാൻഡാണ്. അപ്പോ ഇൻ കേസ് ആസിക് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാലും ആ സ്ഥലം വിറ്റ് അതിന്റെ പണമിടപാടുകൾ അതിന്റെ തിരിച്ച് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും തിരിച്ച് അതിന്റെ പണം കൊടുക്കാനുള്ള ഒരവസ്ഥ ഇന്ന് അവിടെ ഉണ്ട്. അതുകൊണ്ട് സിനായി പ്രൊജക്ടിൽ ഇത് വലിയൊരു ഇഷ്യൂ അല്ല. പക്ഷേ സിയോൺ ഇതിന്റെ കാര്യത്തിൽ ഇപ്പോഴും കോൺട്രാക്ട് അതായത് ഇതിന്റെ പേര് ലാൻഡ് നമ്മുടെ സിയോൺ പ്രൊജക്ടിന്റെ സിയോൺ കമ്പനി ഇതിന്റെ പേരിൽ ആയിട്ടില്ല. അതായത് ഇപ്പോ ഒരു ടോക്കൺ അഡ്വാൻസ് മാത്രം കൊടുത്തിട്ട് ഉള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോൾ ആസിക്ക് ഈ പ്രൊജക്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അപ്പോ ഷെയർ ഹോൾഡേഴ്സിന് കുറച്ച് പൈസ നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സുമായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ നിന്ന് അതായത് നമ്മൾ ഇമെയിൽ വഴി എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യുകയും തിരിച്ച് നമ്മളോട് അവര് വില്ലിങ്നെസ് ഇത് കൊണ്ടുപോകണോ നല്ല ഇവിടെ വെച്ച് നിർത്തണോ എന്നില്ല ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയതിനകത്ത് നമ്മൾക്ക് ഓൾമോസ്റ്റ് 95%ഓളം ആൾക്കാര് നമ്മളെ തിരിച്ച് റിപ്ലൈ ചെയ്തിരുന്നു. 5% ആൾക്കാർ എന്തുകൊണ്ടോ റിപ്ലൈ ചെയ്തില്ല, മേ ബി അവർ ഹോളിഡേസ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഒരാൾ പോലും ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട ഇവിടെ വെച്ച് നിർത്താം എന്നുള്ളൊരു അഭിപ്രായത്തിലായിരുന്നില്ല. അപ്പോ അങ്ങനെ ഒരു ഏകദേശം 95% ആൾക്കാർ കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആസ് എ കമ്മിറ്റി നമ്മൾ എല്ലാവരും ചേർന്നിട്ട് സെയിം അഭിപ്രായം അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എടുക്കുക അറിയിച്ചിട്ടുണ്ട്. അതായത് ഷെയർ ഹോൾഡേഴ്സ് എല്ലാവർക്കും ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം എന്നുള്ള ഒരു ഇത് അറിയിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നാണ്. കാരണം പ്രോസ്പെക്ടും എല്ലാം പ്രോപ്പറായി ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസിക്ക് അത് നമുക്കതിന് അപ്രൂവൽ തരാനും നമുക്കത് കണ്ടിന്യൂ ചെയ്യാനുമുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മൾ വരും എന്ന് തന്നെയാണ് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത്. അതാണ് ഇപ്പോഴും ഷെയർ ഹോൾഡേഴ്സിന്റെ വിശ്വാസം.
തീർച്ചയായും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെന്നുള്ളതാണ് വ്യക്തം, പക്ഷേ നിങ്ങൾ പ്രതീക്ഷയിലാണ്.
അതെ.
നന്ദി രാജേഷ് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിനെ. ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടീസ് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലേക്ക് പോയതിനെക്കുറിച്ച് വിവിധ വശങ്ങളിൽ നിന്ന് ഇതുവരെ ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭ്യമായിരുന്ന ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടീസിന്റെ വെബ്സൈറ്റ് ഇപ്പോൾ പ്രവർത്തനരഹിതമായിരിക്കുന്നു എന്നതാണ് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം. ഈ വെബ്സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും ഈ വിഷയത്തിൽ ആസിക്കിന്റെ മറുപടിക്ക് വേണ്ടിയാണ് SBS മലയാളം കാത്തിരിക്കുന്നത്. ഔദ്യോഗികമായി ആസിക്കിന്റെ ഭാഗത്തു നിന്ന് മറുപടി ലഭിക്കുകയാണെങ്കിൽ അക്കാര്യം ഞങ്ങൾ ശ്രോതാക്കളുമായി അപ്പോൾ തന്നെ പങ്കുവയ്ക്കുന്നതായിരിക്കും.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.